എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികളും എന്റെ മാസം ചൊല്ലുവാൻ എന്നോട് ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഗുരുവിനെ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിശ്ചയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പ്രാർത്ഥിക്കുന്നതിനും തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാകങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടിക്കുകയും കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്ക വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് ഉത്തരമറിയണമേ. എന്റെ മുഖം അന്വേഷിച്ചു എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് രക്ഷദേവൻ പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. അടിയനെ കോപത്തോടെ നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കുകയും അരുത്. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടക്കണമേ. എന്റെ വയലുകളുടെ ഇഷ്ടത്തെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയുടെ പ്രത്യാശയിക്കുക, ധൈര്യപ്പെടുത്തിയ നിന്റെ ഹൃദയം ഒളിച്ചിരിക്കട്ടെ. അത് യഹോവയുടെ പ്രത്യാശയിക്കുക.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, കൃപയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അനുഗ്രഹമായി ഒത്തുചേരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായി ദൈവമേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതം ദൈവമേ അവിടുത്തേക്ക് നന്ദിയുടെയും സ്തോത്രത്തിൻ്റെതുമായി തീരുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ അധരം കൊണ്ടുള്ള സ്തോത്രമല്ല, ഞങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവമേ നിന്നെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ അവിടെ നിടയാക്കണമേ. ഞങ്ങളേത് മേഖലയിലായിരുന്നാലും അവിടുത്തോട് നന്ദി കരയേറ്റിക്കൊണ്ട് ജീവിപ്പാൻ സ്വർഗം ഇടയാക്കണമേ. ഞങ്ങൾക്കുള്ളതെല്ലാം അവിടുത്തെ ദാനമാവുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനെ കാണുവാനും പലപ്പോഴും ഞങ്ങൾക്കില്ലായ്മകളെ ഓർത്ത് ഞങ്ങളെ പരിതപിക്കുന്നു, സങ്കടപ്പെടുന്നു. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദാനങ്ങളെ നോക്കി അവിടുത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ദൈവമേ ഇടയാക്കണമേ. ഞങ്ങളായിരിക്കുന്ന ദൈവകൃപയിലായിരുന്നു എന്ന് കാണുവാൻ ദൈവമേടെ ആക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെയും ക്ഷീണത്തിന്റെയും അനുഭവത്തിലായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സംരാനനി ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഇടവുകളായിരിക്കുന്നവരുണ്ട്, മനോഭാരത്തിൽ കഴിഞ്ഞു കൂടുന്നവരുണ്ട്, കുടുംബസമാധാനം ആഗ്രഹിക്കുന്നവരുണ്ട്. ദൈവമേ, വിവാഹപ്രായത്തിൽ വിവാഹത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്. ദൈവമേ, അങ്ങനെ പലവിധമായിട്ടുള്ള ഭാരങ്ങളിലും ആവശ്യങ്ങളിലും ആയിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാന്ന് ഞങ്ങളെ താങ്ങണമേ. ആയിരിക്കുന്ന അനുഭവത്തിൽ കൃപ കണ്ടെത്തപ്പെടുവാൻ ദൈവമേടെ ആകണമേ. എന്റെ കൃപ നിനക്ക് മതിയെന്നുള്ള സന്തോഷ ശബ്ദം നിന്നെല്ലാം ഇപ്പോഴും കേൾപ്പാൻ സ്വക്കം നിങ്ങളെ സഹായിക്കണമേ. അവിടെ അവിടെ ആയിരുന്ന ഇന്നത്തെ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നവരെ ഓർക്കുന്നു. ദൈവവചനം പഠിക്കുന്നതിലൂടെ ഞങ്ങളുടെ ആത്മാവ് വളരുവാനും ആത്മാവ് പ്രക്ഷോഭിക്കുവാനും ഞങ്ങൾ പ്രകാശത്തിന്റെ അനുഭവത്തിൽ എത്തിച്ചേരുവാനും സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളോട് ഇടപെടണമേ. വിവേചിച്ച് അറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഞങ്ങളിൽ ഉണ്ടാകണമേ. ദിനം കേൾക്കുന്നവരിലും പ്രസംഗിക്കുന്നവരിലും അവിടുത്തെ ആത്മാവിനെ പകരണമേ. ഞങ്ങളോട് പല നാളുകൾ ദൈവദൂത് പറഞ്ഞിട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ അതിനെ ഉൾക്കൊള്ളുവാനും നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 വരട്ടെയായിട്ട് ഫലം കായ്പാനും ഞങ്ങളെ അവിടെ സഹായിക്കണമേ. ഇത് നോമ്പിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു. ദൈവമേനുഗ്രഹത്തോടെ അന്നതാപത്തോടെ കടന്നു വരുവാൻ സ്വർഗം ഇടയാക്കണമേ. ഞങ്ങളുടെ നോമ്പനുഷ്ഠാനങ്ങൾ അവിടുത്തേക്ക് പ്രീതികരമായി തീരുവാൻ സ്വർഗം ഇടയാക്കണമേ. ഒന്നും നേടുവാനല്ല, അവിടുത്തോട് ചേർന്നിരുപ്പാൻ ദൈവമേ ഞങ്ങളെ സംഗതിയാക്കണമേ. ഞങ്ങളുടെ എല്ലാവിധമായ ആവശ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയുവാൻ സമയം മറ്റു പറയും പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ വിവിധ നിലകളിൽ സ്ത്രീ നിസ്സഹായം ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസന ലെവൽ പ്രവർത്തിക്കുന്നവരെ ഓർക്കുന്നു. സ്ത്രീജനോത്സവം വല്ല ഉള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂണിറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്നവരെ ഓർക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളുടെ ആത്മാർത്ഥമായിരിക്കുന്ന പരിശ്രമം അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവയുടെ ആഗ്രഹമേ. ഞങ്ങളുടെ ഉള്ളങ്ങളെ സ്വർഗം അറിയുന്നു. ദൈവമനുഗ്രഹത്തോടെ നിൽപ്പാൻ ആവശ്യമായിരിക്കും ദൈവിക ദാനങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്നത്തെ ക്ലാസ്സിനെ ഓർക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങൾ ദൈവാത്മാവിൽ ഉൾക്കൊള്ളുവാൻ സ്വർഗം സഹായിക്കണമേ. വിവേചറിവാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അടിയന്റെ ബലഹീനത കണക്കിടരുതേ. കൃപയിൽ പൊതിയണമേ. അവിടുത്തെ കുരിശിന്റെ മറവിൽ നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആദ്യോടൊന്ന് കൃപയാപരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷയുടെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വെളിപാട് പുസ്തകത്തിന്റെ 8-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗമാണ് നമ്മൾ കേട്ടത്. വെളിപാട് പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗം ഇന്ന് നമുക്ക് അതിന് ശേഷമുള്ള ഭാഗവും അതിന്റെ അടുത്ത അധ്യായം നോക്കാം എന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടത് സ്വർഗത്തിലെ വലിയ ഒരു മൗനം, ആ മൗനത്തിന് ശേഷം യോഹന്നാൻ 7 ദൂതന്മാരെ കാണുന്ന കാഴ്ചയാണ്. സ്വർഗത്തിലെ വലിയ മൗനം, ദ സ്റ്റിൽനെസ് ഇൻ ഹെവൻ, അതിന്റെ പ്രാധാന്യം ഞാൻ എടുത്തു പറഞ്ഞു. അതിനുശേഷം ഹാഫ് ആൻ അവർ ഒരു മൗനമുണ്ടായി. മൗനം ഒരു വലിയ അതിന്റെ പ്രാധാന്യവും ഞാൻ എടുത്തു പറഞ്ഞു. ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശമനം, അതുപോലെയാണ് ആ മൗനത്തെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്. അതിനുശേഷം 7 ദൂതന്മാരെ കാണുന്നവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെടുന്നു. ദ സെവൻ ഏഞ്ചൽസ് നോൺ ആസ് ദ ഏഞ്ചൽസ് ഓഫ് പ്രസൻസ്, യു ആർ ദ സെയിം ആസ് ദ ആർച്ച് ഏഞ്ചൽസ്. ദർ നെയിംസ് വേർ യുറിയേൽ, റഫായേൽ, രഘുവേൽ, മിഖായേൽ, സറിയേൽ, ഗബ്രിയേൽ ആൻഡ് റമിയേൽ എന്നത് പറയുണ്ടായി. They were known as the angels of presence. ദൈവസന്നിധിയിൽ നിൽക്കുന്ന മലാഖമാർ എന്നുള്ള ഒരു ഒരു രീതിയിലാണ് അവരെ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സക്കറിയ പ്രവാചകന്റെ അടുത്ത്, പുരോഹിതന്റെ അടുത്ത് മലാഖ പ്രത്യക്ഷപ്പെടും. കന്യാമറിയാമിന്റെ അടുത്ത് വന്ന് പ്രത്യക്ഷപ്പെടുന്ന മലാഖ വരുന്നുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. അതുപോലെ തന്നെ തോബിയത്തിന്റെ പുസ്തകത്തിൽ റഫായേൽ പറയുന്നതും ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചു. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മാലാഖമാർ എന്നുള്ളൊരു അർത്ഥത്തിലാണ് പ്രത്യേക ഗണമായിട്ടാണ് കാണുന്നത്. വീണ്ടും നമ്മൾ അവരെ തന്നെ കാണുന്നുണ്ട്. അവര് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ കൊണ്ടുപോകുന്ന, ധൂപം ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനകൾ കൊണ്ടുചെല്ലുന്നവരായിട്ട്, മധ്യവർത്തികളായിട്ട് നമ്മളവരെ കാണുന്നുണ്ട്. ഇവിടെ ദൂതന്മാരുടെ ദൗത്യം ആരംഭിക്കുന്നതിന്റെ പ്രഥമപടിയായി അവർക്ക് കാഹളങ്ങൾ നൽകപ്പെടുന്നു. വെളിപാട് പുസ്തകത്തിൽ കാഹളം യുഗാന്ത്യത്തിന്റെ സൂചനയായിട്ട് പറയുന്നു. ദെൻ ഹി സോ അൻ ഏഞ്ചൽ ഈസ് സ്റ്റാൻഡിംഗ് അറ്റ് ദി ആൾട്ടർ, സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന ഏഞ്ചൽ. ദിസ് ഇസ് എ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് ദ പിക്ചർ ഓഫ് ഹെവൻ. ആൾട്ടർ എന്ന് പറയുന്നത് ഹെവന്റെ ഒരു പ്രതീകമായിട്ടും പറയുന്നുണ്ട്. നമ്മള് നമ്മുടെ നമ്മുടെ ദേവാലയത്തെ നമ്മൾ കാണുമ്പോൾ ആൾട്ടർ സ്വർഗത്തിന്റെ പ്രതീകമാണ്. ഇവിടെയും അങ്ങനെയുള്ള ഒരു സ്വർഗത്തിന്റെ പ്രതീകമായിട്ടാണ് ആൾട്ടറിനെ കാണുന്നത്. ദിസ് ഇസ് അൻ ആൾട്ടർ ഓഫ് ബേൺഡ് ഓഫറിംഗ് ബട്ട് ദ ആൾട്ടർ ഓഫ് ഇൻസെൻസ്, സുഗന്ധധൂപം ഉള്ള ഒരു ആൾട്ടർ ആയിട്ടാണ് കാണുന്നത്. വിശുദ്ധന്മാരോടുകൂടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കുവാൻ പ്രസ്തുത മാലാഹയ്ക്ക് ധൂപവർഗം ലഭിക്കുന്നു എന്നുള്ളത് കണ്ടു. ഇവിടെ ഞാൻ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത്, 1-ാം നൂറ്റാണ്ടിൽ ആരാധനയിൽ ധൂപാർപ്പണം നടത്തുന്ന രീതി ഉണ്ടായിരുന്നിരിക്കണം. അതിന്റെ അർത്ഥം വിശദീകരിക്കുവാൻ വേണ്ടിയാകാം യോഹന്നാൻ അപ്പോസ്തോലൻ അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നത്. ഞാൻ വാക്യം പ്രാർത്ഥനയുടെ രംഗം പെട്ടെന്ന് ശിക്ഷാവിധിയുടെ രംഗമായിട്ട് മാറുന്നു. മലാഹ ധൂപകലശത്തിൽ ഈ ധൂപകലശത്തിലെ യാഗപീഠത്തിൽ നിന്ന് തീക്കനൽ നിറച്ച് ഭൂമിയിലേക്കെറിയുന്നു. ഉടനെ ഇടിയും മിന്നലും ഭൂകമ്പം ഉണ്ടായി. യാഗപീഠത്തിലെ തീക്കനൽ ഭൂമിയിൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവ കോപത്തിന്റെ പ്രതീകമായിട്ടാണ് അവിടെ പരാമർശിക്കുന്നത്. തീക്കനൽ എടുത്തെറിയുമ്പോൾ ഭൂകമ്പവും തീയും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അത് രക്തസാക്ഷികളുടെ പ്രാർത്ഥനയുടെ പരിണിത ഫലം എന്നുള്ള നിലയിൽ അതിനെ കാണുന്നുണ്ട്. അവരുടെ രക്തം നിലവിളിക്കുന്നു എന്നുള്ളതും നമ്മൾ പലപ്പോഴും പലയിടത്ത് കാണുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള റെസ്പോൺസ് ആയിട്ടാണ് ഭൂമിയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് പറയുന്നത്. വീണ്ടും നമുക്ക് 8-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 4 കാഹളങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളമൂതുവാൻ ഒരുങ്ങുന്നു. 1-ാമത്തവനൂതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 3/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 3/3 വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. 2-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വന്മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 3/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 3/3 ചത്തുപോയി. കപ്പലുകളിലും 3/3 ചേർന്ന് വന്നു. 3-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ 3/3 മേലും നീരുറകളിലുമായിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 3/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. 4-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 3/1/1 ചന്ദ്രനിൽ 3/1 നക്ഷത്രങ്ങളിൽ 3/1 ബാധ തട്ടി. അവയിൽ 3/1 ഇരുണ്ടുപോയി. രാവും പകലും 3/1 വെളിച്ചം ഇല്ലാതെയായി തീർന്നു എന്ന് ഇവിടെ പറയുന്നു. 8-12 വരെയുള്ള ആ ഭാഗമാണ് അവിടെ വായിച്ചത്. അവിടെ നമുക്ക് കാണുവാനായിട്ട് വെക്കുന്നത് the natural forces. The elemental forces of nature in judgment against the world. At each blast on the trumpet, a different part of the world is attacked. The destruction that follows is not total, for this is only the prelude to the end. First, the blast of destruction falls on the earth. Then it falls upon the sea. Then it falls upon the fresh water rivers and springs. Then it falls on the heavenly bodies. The tide of the destruction is unleashed on every part of the created universe. ആദ്യ 4 കാഹളങ്ങൾ ഒരേ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അവകൾ പ്രകൃതിയെ ബാധിക്കുന്നവയാണ്. ഇതാക്രമം, ഭൂമി, കടൽ, ശുദ്ധജലത്തിന്റെ ഉറവുകൾ, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ എന്നിവയൊക്കെ അത് ബാധിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേകത, എല്ലാത്തിന്റെ 3/1 മാത്രം, ആദ്യത്തെ 4 പാതകളിൽ 1/3 ആണ് ഇതിനകത്ത് നശിക്കുന്നത്. ഈ പ്രകൃതിക്ഷോഭങ്ങളിലൂടെ ദൈവത്തിന്റെ ന്യായവിധി പൂർണമായി വെളിപ്പെട്ടിട്ടില്ല. ഇത് മനുഷ്യരുടെ സുരക്ഷിതത്വ ബോധത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി അത് ഇടയാക്കിയിരിക്കും. നമുക്കറിയാം, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ കുലുങ്ങും. മനുഷ്യന്റെ സുരക്ഷിതത്വ ബോധത്തിന് ഉലച്ചിൽ തരും. ഇത് അങ്ങനെയുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. മൂന്നിലൊന്ന് മാത്രം നാശനഷ്ടങ്ങൾ അതൊരു അടയാളമാണ്. മനുഷ്യനെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും തിരിക്കുന്നതിനാണ് അവയുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു സംഭവം കാണുമ്പോൾ, ഇതുപോലെയുള്ള ശിക്ഷകൾ കാണുമ്പോൾ മനുഷ്യൻ തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരുവാൻ ഇടയാകും. ഒന്നാമത്തെ കാഹളം നാശനഷ്ടങ്ങളുടെ നിര ആരംഭിക്കുക. രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയുടെ മേൽ വീണ്ടിട്ട് മൂന്നിലൊന്ന് നശിച്ചുപോയി. The fire and blood fall upon the dry land. ഇത് നമുക്കറിയാം പഴയ നിയമത്തിലെ ബാധയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ്. ഇസ്രായേലിലെ ഏഴ് ബാധയുടെ അടിസ്ഥാനത്തിലാണ് യോഹനാൻ ശ്ലീഹ ഇത് എഴുതുന്നത്. ഏഴ് ബാധകളിൽ പുറപ്പാട് പുസ്തകം 9:22-26 വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, പിന്നെ മോശ യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും മിസ്രയീം ദേശത്തുള്ള സകല സസ്യങ്ങളിൽ മേലും കൽമഴ വരുവാൻ നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ തന്റെ വടി ആകാശത്തിലേക്ക് നീട്ടി. അപ്പോൾ യഹോവ ഇടിയും കൽമഴയും അയച്ചു. തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി. യഹോവ മിസ്രയീം ദേശത്തിന്മേൽ കൽമഴ പെയ്ച്ചു. ഇങ്ങനെ കൽമഴയും കൽമഴയോടുകൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതി കഠിനമായിരുന്നു എന്ന് അവിടെ കാണുന്നുണ്ട്. മിസ്രയീം ദേശത്തിലെ ഏഴാമത്തെ ബാധ, ആ ഒരു ബാധയുടെ അടിസ്ഥാനത്തിലാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഈ അധികാലത്തെ വിവചിക്കുന്നത്. അതോടൊപ്പം തന്നെ സിബിലിയൻ ഓറക്കിൾസിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ലോകാവസാനത്തിൽ സംഭവിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. വീണ്ടും യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:30 31 വാക്യങ്ങൾ, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:30 വാക്യങ്ങൾ, യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. അപ്പോ ഈ ഒരു സംഭവവികാസം 5-4 ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് യോവേൽ പ്രവാചകന്റെയും പുസ്തകത്തിൽ കാണുന്നുണ്ട്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 1/3 കാര്യം പറയുന്നുണ്ട്, മൂന്നിലൊന്ന് നശിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ മഹാകോപത്തെ പറ്റിയുള്ള മുന്നറിയിപ്പ് നൽകുവാനും മനുഷ്യന് അനുദപിക്കുന്നതിനുള്ള അവസരം നൽകുന്നതിനുമാണ് ഇവിടെ മൂന്നിലൊന്ന് എന്നുള്ള ഒരു ചിത്രം കാണുന്നത്. പിതാക്കന്മാരൊക്കെ വീക്ഷണത്തിൽ ദൈവത്തിന്റെ ശിക്ഷയിൽ രക്ഷ എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. ദൈവം മനുഷ്യനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ശിക്ഷിക്കുന്നത്. ദൈവം ശിക്ഷിക്കുന്നത് മനുഷ്യന് മനപരിവർത്തനം വരുന്നതിന് വേണ്ടിയിട്ടാണ്, മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെതായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനോട് ഇടപെടുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ശിക്ഷയിൽ രക്ഷ അടങ്ങിയിട്ടുണ്ട്. അപ്പം മൂന്നിലൊന്ന് നശിപ്പിക്കുന്നത് ഇത് മറ്റുള്ളവർക്ക് അടയാളമായി തീരുവാനും അവർ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് വരിക എന്നുള്ളതും ദൈവത്തിന്റെ ദൈവിക സ്നേഹത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കാണണം. ഇത് ഒന്നാമത്തെ കാഹളം മൂടുമ്പോഴുള്ള സംഭവം ഏഴാമത്തെ ബാധയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതും കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ കാഹളം ഊതുമ്പോൾ ഇവിടെ രണ്ടാമത്തെ കാഹളം ഊതി അപ്പോൾ തീ കത്തുന്ന വന്മോല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു. കടലിന്റെ മൂന്നിലൊന്ന് അത് രക്തമായി തീർന്നു. അഗ്നിപർവ്വതം പൊട്ടുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇൻ ജോൺസ് പിക്ചർ ഹെയിൽ ആൻഡ് ഫയർ ആൻഡ് ബ്ലഡ് അപ്പോൺ ദ ഡ്രൈ ലാൻഡ്. ജോൺ ടു ഇൻക്രീസ് ദ ടെറർ ആറ്റ് ദ ബ്ലഡ് remembering Joel's picture on the day when the sun would be changed into darkness and the moon into the blood. ജബൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവം ദൈവത്തിന്റെ അഗ്നിപർവ്വതം ദൈവം മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുമ്പോൾ ഉള്ള അനുഭവമാണ് അവിടെ പറയുന്നത്. എരിശിലയും രണ്ടാമത്തെ കാഹളം മുഴുമ്പോൾ അഗ്നിപർവ്വതം പോലെയുള്ള ഒന്ന്, ഇത് അഗ്നിപർവ്വതത്തിന്റെ ഒരു ചിന്ത യോഹന്നാൻ അപ്പോസ്തലന്റെ മനസ്സിൽ ഉണ്ട്. അത് എരിശിലയും നശിപ്പിച്ച റോമൻ സൈന്യാധിപൻ പോംപിന്റെയും അയാളുടെ ഹെർക്കുലീനിയം എന്ന നഗരം നശിപ്പിച്ചത് AD 70 ഇറ്റലിയിലെ വെസ്റ്റുവിയസ് അഗ്നിപർവ്വതം പൊട്ടിയാണ് എന്നുള്ള ഒരു ചരിത്രമുണ്ട്. അത് AD 70 എരിശിലയും നശിപ്പിച്ചതിനുള്ള ദൈവശിഷ്യയായിട്ടാണ് അദ്ദേഹം അഗ്നിപർവ്വതത്തിൽ ഇങ്ങനെ മരിച്ചത്, ആ നഗരം നശിച്ചത് എന്നുള്ളത് യഹൂദന്മാർ വിശ്വസിച്ചു പോരുന്ന ഒരു കാര്യമാണ്. ഇത് യോഹന്നാൻ അപ്പോസ്തലന്റെ മനസ്സിൽ ഈ ഒരു ചിത്രം കാണാനായിട്ട് പോകും. സ്ട്രാബോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ചിന്തകൻ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. The sounds very like volcanic eruption. There was an eruption of Mount Vesuvius in August of AD 79. The Aegean Sea has volcanic islands and volcanic beneath the sea. Strabo, the Greek geographer, reports an eruption in the Aegean Sea, in which Patmos lay in the year 1996, which actually resulted in the formation of the new island called Patiaconia. Such events also may have been in John's mind. യോഹന്നാന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഈ അഗ്നിപർവ്വതത്തിന്റെ ഈ ഒരു ചിത്രം ഉണ്ടാകാം. അതിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു ചിന്ത ഉടലെടുത്തത്. അഗ്നിപർവ്വതം പോലെ വരുമ്പോൾ സമുദ്രജലം രക്തമായി തീരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. മിസ്രയീമിലെ ഒന്നാമത്തെ ബാധ അനുസ്മരിക്കുന്ന ഒരു സംഭവമാണ്. പുറപ്പാട് പുസ്തകം 7:20-21 വാക്യങ്ങൾ, എക്സോഡസ് Chapter 7:20-21. കടലുകളിൽ മൂന്നിലൊന്ന് വ്യക്തമായി തീരും, ജലജീവികളിൽ മൂന്നിലൊന്ന് നശിക്കും. കപ്പലുകളിൽ മൂന്നിലൊന്ന് നശിച്ച് കച്ചവടത്തെ അത് ബാധിക്കും. മൂന്നിലൊന്ന് മാത്രം നശിക്കുന്നത് ശിക്ഷ ഭാഗികമാണെന്നും ഇത് അനുതാപത്തിലേക്കുള്ള മുന്നറിയിപ്പാണെന്നും എന്നുള്ളതാണ് ഞാൻ മുമ്പ് ഓർപ്പിച്ചത് തന്നെയാണ്. വീണ്ടും മൂന്നാമത്തെ കാഹളം ഉയർന്നപ്പോൾ the third angel sounded a blast on his trumpet, and a great meteor blazing like a torch fell from heaven, and it fell on a third part of the rivers and on the springs of the water, and the name by which the meteor is called wormwood. And a third part of the waters become wormwood, and many of the mankind died because of the embitterment of the waters. മൂന്നാമത്തെ കാഹളം വിഴുമ്പോൾ മഹാനക്ഷത്രം നദികളിലും നീരുറവുകളിലും വീണു, വെള്ളത്തിന്റെ മൂന്നിലൊന്ന് കയ്പായി തീർന്നു, അത് കുടിച്ച മനുഷ്യരിൽ പലരും മരിച്ചുപോയി. കാഞ്ഞിരം എന്ന് പറയുന്നത് വർഷം മുഴുവൻ കാണുന്ന ഒരുതരം കയ്പുള്ള ഒരുതരം ചെടിയാണ്. പഴയ നിയമത്തിൽ കയ്പ് കഷ്ടതയുടെയും ദുഃഖത്തിന്റെയും അസംതൃപ്തിയുടെയും അടയാളമായിട്ടാണ് കാണുന്നത്. കയ്പ് അസംതൃപ്തിയുടെ ചിന്ത പ്രതീകമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9:13-15 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ അരുളി ചെയ്യുന്നത്, ഞാൻ അവരുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ച് എന്റെ വാക്ക് കേൾക്കുകയോ അതനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിന്റെ ശാഠ്യത്തെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിപ്പിച്ച ബാൽ വിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും. അത് ദൈവശിക്ഷയുടെയും കോപത്തിന്റെയും ഒക്കെ പ്രതീകമാണ്, ദുഃഖത്തിന്റെയും ഒക്കെ അടയാളമായിട്ടാണ് അതിനെ ഇവിടെ വീക്ഷിക്കുന്നത്. മാറായിലെ കയ്പ്, അത് നമുക്കറിയാം, കയ്പ് വെള്ളം അത് കഷ്ടതയുടെയാണ്, അത് ദുഃഖത്തിൻ്റെതാണ്, കണ്ണുനീരിൻ്റെയാണ്. അത് നമുക്ക് is a general name of the class of plant known as Artemisia, whose characteristic is bitterness of taste. They are not really poisonous in the sense of being fatal, although they are nauseous, but the Israelites dreaded their bitterness. It was a threat of God that Jeremiah, that God would give his people wormwood to eat and water to boil to drink. Wormwood always stood for the bitterness of the judgment of God on the disobedient. അത് ദൈവത്തിന്റെ ശിക്ഷയുടെ പ്രതീകമായിട്ട് കാണുന്നുണ്ട്. മോശ മാറായിലെ കയ്പ് വെള്ളം മാറ്റി അത് നല്ല വെള്ളമാക്കി കൊടുത്തെങ്കിൽ ഇവിടെ അതിന് വിപരീതമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അതാണ് മൂന്നാമത്തെ കാഹളധ്വനി ഉയർന്നപ്പോൾ നല്ല വെള്ളത്തിന്റെ ബാധിക്കുന്ന ഒരു ശിക്ഷയാണ് അവിടെ കാണുന്നത്. നാലാമത്തെ കാഹളം ഊതുമ്പോൾ നാലാമത്തെ കാഹളത്തിന്റെ ഫലമായി ആകാശ ഗോളങ്ങളാണ് ദൈവ കോപത്തിന് ഇരയാകുന്നത്. മിസ്രയീമിലെ ഒമ്പതാമത്തെ ബാധയോട് സാമ്യമുള്ളതാണ്. അത് കൂരിരുട്ട്. എക്സോഡസ് ചാപ്റ്റർ 10 വേഴ്സസ് 21, 22, and 23. പുറപ്പാട് പുസ്തകം 10:21-23 വരെയുള്ള വാക്യം. അപ്പോൾ യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് സ്പർശിക്കാത്ത ഇരുൾ ഉണ്ടാക്കേണ്ടതിന് നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തനെ കണ്ടില്ല. ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. 9-ാമത്തെ ബാധയാ. ഇസ്രയേൽ ജനത്തിനുണ്ടായ 9-ാമത്തെ ബാധയാണ് ഈ കൂരിരുട്ട്. പുതിയ നിയമ ചിന്തയിൽ ഇരുട്ട് സാത്താന്റെയും സൈന്യത്തിന്റെയും അധിവാസ സ്ഥലമാണ്. അവിശ്വാസികളായ ഇസ്രയേൽ ജനത്തെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും എന്ന് ബൈബിളിൽ പല ഭാഗത്ത് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8:12 അങ്ങനെ പല വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. വെളിച്ചവും അന്ധകാരവും ക്രിസ്തുവിന്റെയും സാത്താന്റെയും പ്രതീകമായിട്ടും ബൈബിള് വിവക്ഷിക്കുന്നുണ്ട്. വെളിച്ചവും അന്ധകാരവും. അന്ധകാരം എന്ന് പറയുന്നത് സാത്താനും കൂട്ടർക്കുമുള്ള അവകാശമായിട്ട് പറയുന്നുണ്ട്. അത് അതിനെക്കുറിച്ചുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് 4-ാമത്തെ കാഹളത്തിന്റെ ഉദ്ദേശം. ഇൻ ജോൺസ് പിക്ചർ there came a darkness of a third part of the light of heaven. In Exodus, one of the plagues was darkness that could be felt over the whole land. ഇവിടെ അനുഭവിക്കാത്തവരെ അന്തിമമായി പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ശിക്ഷാവിധിക്ക് വിധിക്കായിട്ട് പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളിക്കളയും എന്നുള്ള ഒരു വിമർശയും ഉണ്ട്. As we have so often seen, John is so steeped in the Old Testament that its vision came to him as a natural background all that has to say. Elemental forces മനുഷ്യന് ശിക്ഷയായി വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഈ ഭാഗത്ത് പറയുന്നത്. ഈ ഭാഗത്ത് തന്നെ ഈ ഓരോ കാഹളം ഊതുമ്പോഴും ഉണ്ടാകുന്ന ശിക്ഷാവിധി പഴയ നിയമ ചിന്തയിലെ ബാധയുടെ അടിസ്ഥാനത്തിലാണ് അതിനെ കാണുവാൻ സാധിക്കുന്നത്. പഴയ നിയമചിന്തയിൽ നമുക്കറിയാം ഇരുട്ട് സാധാരണ അധിവാസനമാണ്, പുറത്തുള്ള ഇരുട്ട് അത് ദൈവത്തിന്റെ ന്യായവിധിയുടെ ചിത്രമായിട്ടും കാണാനായിട്ടും. പഴയ നിയമ ബാധകൾ പുറപ്പാടിന് മുന്നോടിയായിരുന്നു. അതേ രീതിയിൽ അന്ത്യനാളുകളിൽ ക്രിസ്തു വലിയ പുറപ്പാടിലൂടെ പുതിയ ഇസ്രയേലാകുന്ന സഭയെ ലോകത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി സ്വർഗീയ കനാനിലെ ദൈവസന്നിധിയിൽ സംരക്ഷിക്കും എന്നുള്ളതിന്റെ സൂചനയായിട്ടും ഈ ബാധകളെ നമുക്ക് കാണുവാനായിട്ടും. പഴയ നിയമ ബാധകൾ എന്ന് പറയുന്നത് ദൈവം തന്റെ ജനത്തെ പ്രത്യേകമായിട്ട് വേർതിരിച്ച് സ്വർഗീയ കനാനിലേക്ക് കൊണ്ടുപോകുന്നു, അതിനു വേണ്ടിയിട്ടാണ് ദൈവം അവിടെ ശിക്ഷകൾ കൊടുക്കുന്നത്. എന്നാൽ പുതിയ നിയമ ശിക്ഷകൾ എന്ന് പറയുന്നത് സ്വർഗീയ കനാനിൽ തന്റെ മക്കളെ ദൈവം സംരക്ഷിക്കുന്നതിന്റെ ഒരു പ്രതീകമായിട്ടും കാണുവാനായിട്ട് ഒക്കും. വീണ്ടും 13-ാമത്തെ വാക്യം, അനന്തരം ഒരു കഴുക ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളം നാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യെ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇനി മുഴങ്ങുവാനുള്ള കാഹളം നാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഴുകൻ പറക്കുന്നത് യോഹന്നാൻ കണ്ടു. ഇവിടെ 3 പ്രാവശ്യം കഷ്ടം 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 എന്ന് പറയുന്നുണ്ട്. അത് 3 കാഹളങ്ങൾ കൂടി മുഴങ്ങുവാനുള്ളത് കൊണ്ടാണ്. അതൊരു പക്ഷേ നേരത്തേതിലും ഉണ്ടായിരുന്നതിലും ഹാർഡായിട്ടുള്ള ശിക്ഷകൾ ആയിരിക്കും എന്നുള്ളതിന്റെ സൂചകമായിരിക്കാം 3 പ്രാവശ്യം കഷ്ടം കഷ്ടം എന്നുള്ളത് എടുത്തു പറയുന്നത്. ആദ്യത്തെ 4 ബാധകൾ പ്രകൃതിയെയാണ് നശിപ്പിച്ചതെങ്കിൽ ഇനിയും ഉണ്ടാകുവാനായിട്ടുള്ള 3 ദൈവത്തെ അനുസരിക്കാതെ മറുതിരിച്ച് നിൽക്കുന്ന മനുഷ്യനുണ്ടാകുന്നതാ. മനുഷ്യ നേരത്തെ പ്രകൃതി ശക്തികളെ ഉപയോഗിച്ചെങ്കിൽ ഇനി മനുഷ്യന് തന്നെ ഉണ്ടാകുന്ന വലിയ നാശത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ദൂതൻ വിഷമിച്ചുകൊണ്ടുള്ള സ്വരം പുറപ്പെടുകയും 3 ഫിയർഫുൾ വോയ്സ്. സെന്റ് ജോൺ സീസ് എൻ ഏഞ്ചൽ, സീസ് എൻ ഈഗിൾ, നോട്ട് എൻ ഏഞ്ചൽ. ദ എക്സ്പ്രഷൻ mid heaven means the zenith of the sky, and I looked and heard an eagle flying in mid heaven crying with a loud voice, woe, woe, woe for those who dwell on the earth because of what is going to happen when the rest of the trumpet speaks, which is the 3 angels are about to sound. 3 fearful woes are to come upon the earth when the 3 angels sound the last blast on the trumpet, but for the moment there is a pause. In this pause, the seer sees eagle, not an angel. യോഹന്നാൻ ഏഞ്ചൽ എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ, ദൈവത്തിന്റെ ഈഗിൾ എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ ദൈവം ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരണത്തിനായി ദൈവത്തിന്റെ സൃഷ്ടജാലങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ജോൺ ഈസ് യൂസിംഗ് എൻ ഐഡിയ വിച്ച് ഇസ് നോട്ട് ന്യൂ. യു ഹാവ് സെയിം പിക്ചർ ഇൻ ബാരൂഖ്. ബാരൂഖിന്റെ 2 പുസ്തകത്തിൽ 9.5 ഗോത്രങ്ങൾക്കുള്ള ദൂത് എഴുതി ഒരു കഴുകന്റെ കഴുത്തിൽ കെട്ടി അയക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ കഴുകന്റെ ദൂത് കഴുകന്റെ കഴുത്തിൽ കെട്ടി അയക്കുന്നതിനെ കുറിച്ചും, ഇവിടെ കഴുകന്റെ ദൂത് കഴുകൻ ദൂത് ഒളിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ ദൂത് വിളിച്ച് പറയുന്നില്ല.
Again, John is using an idea which is not new. We have the same picture in Second Baruch. When writer of that book has seen his vision and wishes to send it to Jesus, exiled in Babylon by waters of Euphrates. He goes on, "And I called an eagle and spake these words unto thee." ബാരൂഖിന്റെ പുസ്തകത്തിൽ ഇതിനെ കുറിച്ച് 9 ഗോത്രങ്ങൾക്ക് ദൂത് എഴുതി കഴുകന്റെ കയ്യിൽ കൊടുത്ത് കഴുത്തിൽ കെട്ടി അയക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. The picture is not to be taken as literally, but the symbolism is that God uses nature to send his messages to man. ദൈവത്തിന്റെ മെസ്സേജസ് അയക്കാൻ ദൈവം ക്രിയേഷനെ ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ ബിലയാമിന്റെ കഴുതയെ ഉപയോഗിക്കാമെങ്കിൽ, ആ കഴുതയിൽ കൂടെ സംസാരിക്കുമെങ്കിൽ ദൂത് ഉടമ്പടം ചെയ്യുവാൻ അവിടുന്ന് കഴുകനെ ഉപയോഗിക്കുവാനും സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരണത്തിനായിട്ട് ദൈവം പലരെയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 4 കാഹളങ്ങളാണ് പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഭൂമി, കടൽ, ശുദ്ധജലത്തിന്റെ ഉറവുകൾ, സൂര്യ, ചന്ദ്ര, നക്ഷത്രാദികൾ, ഇവയൊക്കെയാണ് ഈ ബാധകൾ ബാധിച്ചത്. 9 അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടുന്ന് ഈ ചിത്രം, അത് 5 ഉം 6 ഉം കാഹളങ്ങളെ കുറിച്ചുള്ള ചിത്രമാണ് അടുത്ത ഭാഗത്ത് വരുന്നത്. 5 ഉം 6 ഉം കാഹളങ്ങളെ കുറിച്ചുള്ള കുറിച്ചാണ് 9 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 8 അധ്യായം കംപ്ലീറ്റ് ആയി. 9 അധ്യായത്തിൽ ഇവിടെ കാണുന്നത് കഴുകൻ മുന്നറിയിപ്പ് നൽകിയ 3 കഷ്ടങ്ങളിൽ 2 കഴിയുമ്പോൾ അടുത്ത് തുടങ്ങാതെ 7 കാഹളം തുടങ്ങുന്നു. 2 ദർശനങ്ങളെ പറ്റി യോഹന്നാൻ എഴുതുന്നത് അതിനുശേഷമാണ്. 7 കാഹളം മുഴങ്ങുന്നതിനെ പറ്റി നാം വായിക്കുന്നത് 11 അധ്യായത്തിലുമാണ്. ആദ്യത്തെ 4 കാഹളങ്ങളെ കുറിച്ച് പറയാൻ 6 വാക്യങ്ങൾ, ഏകദേശം 1.5 വാക്യങ്ങൾ മാത്രമേ അതിന് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ അടുത്ത 5 ഉം 6 ഉം കാഹളങ്ങളെ കുറിച്ച് പറയുവാൻ ഈ അടുത്ത ചാപ്റ്റർ മുഴുവൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സംഭവിക്കാനുള്ള ഈ ബാധകളുടെ ഗൗരവത്തെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. 5 ഉം 6 ഉം ബാധകൾ. 5 ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവൻ അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധ കൂപം തുറന്നു. ഉടനെ പെരും ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ട് പോയി. 9 ആദ്യ ഭാഗമാണ് ഞാൻ വായിച്ചത്. 5 കാഹളം ഊതുമ്പോൾ ആകാശത്ത് നിന്ന് വലിയ നക്ഷത്രം ഭൂമിയിൽ വീണ് കിടക്കുന്നത് കാണുന്നു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മള് വീണ നക്ഷത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആകാശത്തിൽ നിന്ന് വീണ നക്ഷത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ പറയുന്നത്. ആക്ഷരികമായ ഒരു നക്ഷത്രത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത് വ്യക്തമാണ്. കാരണം അവിടെ അവൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നു. അവൻ അഗാധ കൂപത്തിന്റെ ഒരു നക്ഷത്രം വീണു, അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അപ്പോൾ അവൻ എന്നുള്ളത് അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പഴയ നിയമ ഭാഗത്ത് ഇങ്ങനെയുള്ള പലതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആക്ഷരീകമായി ഒരു നക്ഷത്രമല്ല, പഴയ നിയമത്തിൽ വ്യക്തികളെ നക്ഷത്രങ്ങളായി വിശേഷിപ്പിക്കുന്ന പല ഭാഗങ്ങളും കാണുന്നുണ്ട്. ഉദാഹരണത്തിന്, ബാബിലോൺ രാജാവിനെ വീണ് കിടക്കുന്ന നക്ഷത്രമായിട്ട് യെശയ്യാ പ്രവാചകൻ ഒരു ദിവസം പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:12. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:12. അവിടെ അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് നിലത്ത് വീണു എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. വീണ്ടും ഹാനോക്കിന്റെ പുസ്തകം 1 21:6, വീണുപോയ മാലാഹമാരെ, യഹോവയുടെ കൽപ്പനകൾ ലംഘിച്ച സ്വർഗീയ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നുണ്ട്. വീണുപോയ മാലാഹമാരെ, യഹോവയുടെ കൽപ്പനകൾ ലംഘിച്ച സ്വർഗീയ നക്ഷത്രം എന്ന് ഇവിടെ പറയുന്നുണ്ട്. ദ പിക്ചർ ഓഫ് ടെറർ മൗണ്ട് ഇൻ ഇറ്റ്സ് ഓഫുൾ ഇന്റൻസിറ്റി. Now the terrors coming upon the earth are beyond nature. They are demonic. The abyss is being opened and superhuman terrors are being dispatched upon the world. ഇപ്പോൾ നേച്ചർ അല്ല, സാത്താന്റെ ശക്തികൾ തന്നെയാണ് ഇവിടെ ഇടപെടുന്നത്. This is common in Enoch. For instance, we read the wandering and disobedient stars being bound hand and foot and cast in the abyss. To the Jewish mind, stars are divine beings who by disobedience could become the demonic evil. എന്ന് പറയുന്നുണ്ട്. ഇവിടെ നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നതായി യോഹന്നാൻ കാണുന്നു. വീണുപോയ മാലാഹയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് സാത്താന്റെ പതനമാണ് യോഹന്നാൻ. സാത്താന്റെ അധിവാസം പാതാള സ്ഥലമാണ്, അഗാധ കൂപം എന്നുള്ളതാണ്. സാത്താന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പാതാളമായിട്ട് പറയുന്നുണ്ട്. സാത്താൻ പ്രവർത്തിക്കുന്നത് വിനാശ ശക്തികളെ ഇളക്കി വിട്ട് ഭൂമിയിൽ അസ്വസ്ഥതയും ഭയവും അസമാധാനവും ആത്മഹത്യയും ഒക്കെ ഉളവാക്കുക എന്നുള്ളതാണ് സാത്താന്റെ പ്രവർത്തനത്തിന്റെ പ്രത്യേകത. പാതാളം എന്ന് പറയുന്നത് സാത്താന്റെ അധിവാസ സ്ഥലമായിട്ട് പറയുന്നു. നമ്മൾ മുഹമ്മദ് ഇസ്ലാമിലൊക്കെ പറയുന്നുണ്ട് സാത്താന്റെ അധിവാസം. നമുക്ക് ബൈബിളിൽ തന്നെ ഗദരദേശത്തെ ഭൂതഗ്രസ്തനിൽ നിന്ന് ക്രിസ്തു ദുരാത്മാക്കളെ കൂട്ടത്തെ പുറത്ത്, ലെഗിയോനെ പുറത്താക്കിയപ്പോൾ അവർ അപേക്ഷിക്കുന്നത് തന്നെയാണ്, ഞങ്ങളെ പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത്, ഞങ്ങളെ പാതാളത്തിലേക്ക് വിടരുത്. In the revelation we read fairly often of the abyss or the bottomless pit. The abyss is the intermediate place of punishment of the fallen angels, the demons, the beasts, the false prophets and satans. The abyss becomes the abode of the enemies of God. Although even there are not beyond his power and control, but it was the abode of the enemies of God. അങ്ങനെയുള്ള ആശയങ്ങളും പഴയ നിയമ ഭാഗത്ത് കാണുന്നുണ്ട്. പിന്നെ ജാമോസിന്റെ പുസ്തകം 9:3, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51:9, ഇവിടെയൊക്കെ അങ്ങനെയുള്ള ഭാഗം കാണുന്നുണ്ട്. സാത്താൻ വീണ് കിടക്കുന്ന നക്ഷത്രം, അത് തുറക്കുമ്പോൾ പുതിയ വലിയ പുകയും വെട്ടുക്കിളിയും ഉയർന്നു വന്നു. വലിയ പെരിഞ്ചുളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. അവയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. വീണ്ടും 2 വാക്യങ്ങളിൽ ഉടനെ പെരിഞ്ചുളിയിൽ ചുളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. വീണുകിടക്കുന്ന നക്ഷത്രം പാതാളം തുറക്കുമ്പോൾ അത് പുറത്തു വരുന്നതായിട്ട് പറയുന്നുണ്ട്. പാതാളത്തിൽ അധിവസിക്കുന്ന അശുദ്ധാത്മാക്കളെ സാത്താൻ ലോകത്തിലേക്ക് അയക്കുന്ന ഒരു ചിത്രമാണ്. പാതാളത്തിൽ കിടക്കുന്ന അശുദ്ധാത്മാക്കളെ സാത്താൻ ലോകത്തിലേക്ക് അയക്കുന്നു. അവിടെ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ ഉപദ്രവിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ഹാനോക്കിന്റെ പുസ്തകത്തിൽ വീണുപോയ മാലാഖമാരെ ബന്ധിതരാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പാതാളത്തിലെ ഭീമമായ അഗ്നിജ്വാലകളുടെ ഭയാനകരമായ സ്ഥലമാണ് പാതാളം എന്നോട് പറയുന്നുണ്ട്. ഹാനോക്കിന്റെ പുസ്തകം 21:7, 18:11 ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള ആശയങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അഗാധ കൂപത്തിൽ നിന്ന് പുകയോടൊപ്പം വെട്ടുക്കിളിയും ഉയർന്നു വന്നു. ഈജിപ്തിലെ 10 ബാധകളിൽ ഒന്ന് വെട്ടുക്കിളിയാണ്. ഈജിപ്തിലെമ്പാടുമുള്ള സസ്യാദികൾ തിന്ന് നശിപ്പിച്ചു. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ വെട്ടുക്കിളി നാശത്തിന്റെ പ്രതീകമാണ്. മുദ്ര കുത്തപ്പെടാത്തവർ വെട്ടുക്കിളിയാൽ ആക്രമിക്കപ്പെടുന്നു. തേൽ കുത്തുമ്പോഴുള്ള വേദനയാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ശാരീരിക വേദനയേക്കാൾ ഉപരി ആത്മീക വേദനയാണ് അവിടെ പറയുന്നത്. From the smoke which emerged from the shaft of the abyss came a terrible invasion of locusts. All through the Old Testament, the locust is the symbol of destruction. And the most vivid and terrible description of them and of their destructiveness is Joel 1 and 2. Joel's book, 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും, വെട്ടുക്കിളിയും തുള്ളനും നശിപ്പിച്ച കാലങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ 2 അധ്യായം നമുക്ക് ഒക്കെ അത് മുഴുവനായിട്ടൊന്ന് വായിച്ചാൽ വെട്ടുക്കിളിയുടെ നാശത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. Which are the description of an invasion of locusts, and it is from these 2 chapters that John takes much of his material. യോഹന്നാന് ഈ ആശയത്തിൽ നിന്നായിരിക്കും ഈ ഒരു വെട്ടുക്കിളിയുടെ നാശത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പം എടുത്തുപയോഗിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിലും നമുക്ക് അനുമാനിക്കാം. ഇവിടെ വെട്ടുക്കിളിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അത് തേൾ വെട്ടുക്കിളിയാണ്. സാധാരണയുള്ള വെട്ടുക്കിളിയല്ല, തേളിന്റെ. തേള് നമുക്കറിയാം അത് വാലുകൊണ്ടും മനുഷ്യനെ ഉപദ്രവിക്കുന്നതാണ്. അതിന്റെ വിഷം ഇരിക്കുന്നത് വാലില്ല. ജി ആർ ഡ്രൈവർ ഇൻ ഹിസ് കമന്ററി ഓൺ ജോയേൽ ഇൻ ദ കേംബ്രിഡ്ജ് ബൈബിൾ ഫോർ സ്കൂൾസ് ആൻഡ് കോളേജസ് ഹാസ് കളക്ടഡ് ദ ഫാക്ട്സ് അബൌട്ട് ദ ലോക്കസ്റ്റ് ഇൻ ഹിസ് നോട്ട്സ് ആൻഡ് ഇൻ സ്പെഷ്യൽ അപ്പൻഡിക്സ് ഹി വാസ് ഷോൺ ദാറ്റ് ദ വേർഡ്സ് ഓഫ് ജോയേൽ ആൻഡ് റെവലേഷൻ ആർ നോ എക്സാജറേഷൻ. അപ്പൊ അതേപോലെയുള്ള അതിന്റെ ആശയങ്ങൾ അതേ രീതിയിൽ ഇതിലൂടെ കാഠിന്യമുള്ളതായിട്ട് യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. ദ ഡിസ്ട്രക്ഷൻ ദേ കോസ് ഇസ് ബിയോണ്ട് ബിലീഫ്. വെൻ ദേ ഹാവ് ലെഫ്റ്റ് ആൻ ഏരിയ, നോട്ട് എ ബ്ലേഡ് ഓഫ് ഗ്രാസ് ഈസ് ടു ബി സീൻ. ദ ട്രീസ് ആർ സ്ട്രിപ്ഡ് ഓഫ് ദ ബാർക്ക്. Land where the locusts are settled looks as if it had been scorched with the bushfire. Not one single living thing is left. അപ്പം വെട്ടുക്കിളിയുടെ നാശം എന്ന് പറയുന്നത് അതൊരു പ്രദേശത്തേക്ക് ഇറങ്ങിയാൽ അത് മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അങ്ങ് പോകും. ഒരു അല്പം പോലും അത് കാണുകയില്ല, അത് ആ ഏരിയ മുഴുവൻ തീർത്തുകൊണ്ട് അങ്ങ് പോകും. ഒരു ഉദാഹരണം ചരിത്രത്തിൽ പറയുന്നത് their destructiveness can be seen in 1866 a plague of locusts invaded Algiers. So total was the destruction with a cost to 200,000 people perished of famine in the days which followed. So 1866 നടന്ന ഒരു ബാധയിൽ 200,000 ആളുകൾ മരിക്കുവാനിടയായ ഒരു പ്രദേശത്തെ കൃഷി മുഴുവൻ അത് തീർത്ത് നശിപ്പിച്ചുകൊണ്ട് അത് പോയി. വെട്ടുക്കിളിയുടെ ഉപദ്രവം മാനസാന്തരത്തിനാണ്. തിന്മയിൽ ജീവിക്കുന്നവരെ ഉപദ്രവിക്കുകയല്ലാതെ കൊല്ലുവാനല്ലായിരുന്നു വെട്ടുക്കിളി പുറപ്പെട്ടത്. അവിടെ താവൂട്ട് വായിക്കുമ്പോൾ നെറ്റികൾ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായത് യാതൊന്നിനും യാതൊരു വിഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പന ഉണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കുവാനത്രേ അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൽ മനുഷ്യനെ കുത്തുന്നത് പോലെയുള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ലാതാണ്. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ശമിച്ച കുതിരയ്ക്ക് സമാനം. തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മുഖം മനുഷ്യമുഖം പോലെയും ആയിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ലുപോലെയായിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചെറുകിന്റെ ഒച്ച വടക്ക് ഓടുന്ന അനേകം കുതിരകളുടെ ഒച്ച പോലെ ആയിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളതുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബ്ദോൻ എന്നും യവന ഭാഷയിൽ അപ്പല്ലോൻ എന്നും. 11 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഇവിടെ 5 മാസം പീഡിപ്പിക്കുവാനായിട്ടുള്ള കൽപ്പനയാണ് കൊടുക്കുന്നത്. 5 മാസം എന്ന് പറയുന്നത് വെട്ടുക്കിളിയുടെ ലൈഫ് സ്പാൻ ആയിട്ടാണ് അതിനെ ചിത്രീകരിക്കുന്നത്. മനുഷ്യരെ പീഡിപ്പിക്കുന്നത് ഒരു കുറച്ചു കാലത്തേക്കേ ഉള്ളൂ. ദൈവത്തിന്റെ ക്രൂരമായ ശിക്ഷയുടെ ഭാഗമായിട്ടല്ല വെട്ടുക്കിളികൾ ഉപദ്രവിക്കുന്നത്. നേരെ മറിച്ച് ദുഷ്ടതയെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകുക, അത് ദൈവസ്നേഹത്തിലൂന്ന ഒരു ശിക്ഷയാണ്. ദുഷ്ടതയെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണ് ഇതിൽ കൂടെ കാണുന്നത്. അവരുടെ ഉപദ്രവം കഠിനമാകയാൽ മനുഷ്യർ ആത്മഹത്യക്ക് ഒരുമ്പെടും. അവർ മരിക്കുവാനായിട്ട് ആഗ്രഹിക്കും, പക്ഷേ മരണം അവരെ സ്പർശിക്കുകയില്ല. ഇവിടെ വെട്ടുക്കളിയുടെ രൂപം യോഹന്നാൻ വർണ്ണിക്കുന്നത് അത്ഭുതകരമായ ഒരു പൈശാചിക ജീവിതയുടെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഇവിടെ ദൗത്യത്തിന്റെയും ഭയാനകമായ പ്രവർത്തനത്തിന്റെയും ക്രൂരതയുടെയും ചിത്രം യോഹന്നാൻ നൽകിയിരിക്കുന്നു. 8 ജീവികളുടെ പ്രത്യേകതകളാണ് അവിടെ പറയുന്നത്. അതിന്റെ രൂപം യുദ്ധത്തിന് ശമയിച്ച കുതിരയുടേതായിരുന്നു. യുദ്ധത്തിന് ശമയിച്ച കുതിര എന്ന് പറയുമ്പോൾ അത് ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നു എന്നുള്ളൊരു ആശയമാണ്. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ചുമതല നിർവഹിപ്പാൻ അത് പ്രാപ്തിയുള്ളതാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവയുടെ പൊൻകിരീടം വിജയശ്രീലാളിതനായ സൈന്യത്തിന്റെ അടയാളം. മനുഷ്യമുഖം ബുദ്ധിയുടെ പ്രതീകമാണ്. നീണ്ട കെട്ടിവെക്കാത്ത മുടി അപരിഷ്കൃതന്റെ അടയാളവും സിംഹത്തിന്റെ പല്ലുകൾ അവയുടെ ക്രൂരതയെയും സൂചിപ്പിക്കുന്നു. ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിന്റെയും അജയ്യതയുടെയും അടയാളമായിട്ടാണ് കവചം. ചിറകുകൾ കൊണ്ടുണ്ടാക്കിയ ശബ്ദം വഴിയിലുള്ളവയെ ആക്രമിച്ച് നശിപ്പിച്ച് മുന്നേറുന്ന സൈന്യത്തെ അനുസ്മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ തേള് 8 ജീവികളുടെ ഒരു സങ്കരമായിട്ടാണ് ഇവിടെ പറയുന്നത്. അത് ഒരു ഭീകര ജീവി, അവയുടെ ക്രൂരത വെളിവാക്കുന്ന ചിത്രം, അതിന്റെ ദൗത്യം, അതിന്റെ പ്രവർത്തനത്തിന്റെ ചാതുര്യത, ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തേൾ വെട്ടുക്കിളിയെ യോഹന്നാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് സസ്യങ്ങളെ ഒന്നും അല്ല തൊടുന്നത്, അത് മനുഷ്യരെയാണ് സ്പർശിക്കുന്നത്. Inoxibly on like an army with leaders. People have drug sponges, lit fires, and even fired cannon in an attempt to stoke, but without success. They came on the steady column which climbs hills, enters houses, and leaves earth behind. There is no more destructive visitation in the world than a visitation of locusts. And this is the terrible devastation which John sees. Although the demonic locus from the pit are different from any earthly insect. Hebrew has number of different names for the locus, which reveals its destructive power. ഹിബ്രായ ഭാഷയിലെ ഡിഫറെന്റ് നെയിംസ് ഇങ്ങനെ ഈ വെട്ടുക്കിളിക്ക് പറയുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ഗ്യാസം, ലോഫർ ഓർ ദ സേറർ, വിച്ച് ഡിസ്ക്രൈബ്സ് ഹൗ ഇറ്റ് ടേക്സ് ഓൾ ലിവിംഗ് വെജിറ്റേഷൻ ഫ്രം ദ എർത്ത്. അർബ സ്വാമർ, വിച്ച് ഡിസ്ക്രൈബ്സ് ഇമ്മെൻസിറ്റി ഓഫ് ഇറ്റ്സ് നമ്പേഴ്സ്. ഹാസിൽ the finisher, which describes the devastation it causes. ഇങ്ങനെ പല വേർഡുകൾ ഹീബ്രൂ വേർഡിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അത് നശിപ്പിക്കുന്ന ഒന്നായിട്ടാണ് അത് പറയുന്നത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർപ്പിച്ചത്. അവസാനമായ വെട്ടുക്കിളി അവിടെ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. സദൃശ്യ വാക്യങ്ങൾ പറയുന്നുണ്ട് വെട്ടുക്കിളിക്ക് രാജാവില്ല. എന്നാൽ ഇവിടെ പറയുന്നുണ്ട് തേൾ വെട്ടുക്കിളിക്ക് രാജാവുണ്ട്. ഇത് വെളിപാടിലെ പൈശാചി ജീവിക്കെ അഗാധ ദൂതൻ ഏഞ്ചൽ ഓഫ് ആദി അവരുടെ രാജാവായിരുന്നു. അവയുടെ പ്രവർത്തനം എല്ലാം നിയന്ത്രിച്ചിരുന്നതും നയിച്ചിരുന്നതും പിശാചികളുടെ തലവനായിരുന്നു. അഗാധ ദൂതന്റെ പേര് അബ്ദോൻ, ഗ്രീക്കിൽ അപ്പോളിനോ അപ്പോളിയോൻ എന്നുമാണ്. അതിന്റെ അർത്ഥം നാശം എന്നുള്ള ഒരു വാക്കാണ്. ഇവിടെ ഇത് പറയാനായിട്ട് കാരണമുണ്ട്. രാജാവിന്റെ പേര് യോഹന്നാൻ എടുത്തു പറയുന്ന കാരണമുണ്ട്. ഗ്രീക്ക് ദേവനായ അപ്പോളോവിന്റെ അവതാരമാണ് ഡൊമിഷ്യൻ ചക്രവർത്തി എന്ന് സ്വയം അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. അതായത് മരണത്തിന്റെയും നാശത്തിന്റെയും അവതാരമായിട്ടാണ് യോഹന്നാൻ ഈ ഡൊമിഷ്യനെ കാണുന്നത്. ഡൊമിഷ്യന്റെ കാലത്താണ് അവിടെ ഈ പീഡനം നടക്കുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശമായിട്ട് ഇതിനെ കാണാനായിട്ട് നോക്കും. ഗ്രീക്ക് ചിന്തയിൽ വെട്ടുക്കിളി അപ്പോളോവിന്റെ പ്രതീകങ്ങളിൽ ഒന്നായിട്ട് ഉണ്ടെന്നുള്ളതും ശ്രദ്ധേയമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ അഞ്ചാമത്തെ കാഹളത്തിന്റെ ദൂത് സാത്താൻ റോമൻ ചക്രവർത്തിയായി സ്ഥാനാരോഹണം ചെയ്തിരിക്കുന്നതിനാൽ വിശ്വാസികൾക്ക് വലിയ ക്രൂരമായ പീഡ ആസന്നമായിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഇതിനകത്ത് കാണുവാനായിട്ടൊക്കും. അപ്പോൾ അഞ്ചാമത്തെ ഇത് നേരത്തെ ഉള്ള നാല് കാഹളങ്ങളിൽ പ്രകൃതി ശക്തികളാണെങ്കിൽ ഇവിടെ മനുഷ്യനെ തന്നെ സ്പർശിക്കുന്ന കൊടിയ പീഡനമാണ്. അഞ്ചു മാസം എന്ന് പറയുന്നത് ഒരു വെട്ടുക്കിളിയുടെ ഒരു ലൈഫ് സ്പാൻഡ് ടൈമാണ്. അത് കുറച്ചു കാലത്തേക്കേ ഉള്ളൂ. മനുഷ്യനെ കൊല്ലുക എന്നുള്ളതല്ല, മനുഷ്യനെ ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക, അവനെ ആത്മീയമായ വേദനയുള്ള ശാരീരിക വേദനയെക്കാൾ ഉപരി ആത്മീയമായ ഒരു വേദന ഉണ്ടാക്കുക, തിരിച്ചറിവിലേക്ക് നയിക്കുക എന്നുള്ള ഒരു ആശയം കൂടി ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതാണ് അഞ്ചാമത്തെ കാഹളത്തിന്റെ അർത്ഥമായിട്ട് കാണുവാനായിട്ട് നോക്കുന്നത്. ഇനിയും ആറാമത്തെ കാഹളം 12 മുതൽ 21 വരെയുള്ള ഭാഗമാണ്. ടൈം തിരിച്ചായതുകൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അടുത്ത ആഴ്ച അതിന്റെ ഭാഗവും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും രണ്ട് ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ ഇതുപോലെ സമയത്ത് തന്നെ ക്ലാസ് ഉണ്ടാകും എന്നുള്ളതും കൃത്യമായിട്ട് ഓർക്കുന്നു. എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
ഇല്ല. നാളെ പിസി ജോർജൻ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്.
ആ പിസി ജോർജൻ ക്ലാസ് എടുക്കും. സെയിം ടൈം തന്നെ ക്ലാസ് പ്രാർത്ഥിക്കട്ടെ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രജയമുള്ള നിന്റെ സ്നേഹിതായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് സമരങ്ങളായിട്ട് ഞങ്ങളെ ശ്രമിക്കണമേ. ദൈവമായ കർത്താവേ, നേരുവക്കീടുണ്ടാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. ദൈവമായ കർത്താവേ, കൃപയിൽ പൊതിയണമേ. ഞങ്ങൾ കേട്ട വചനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ബലവത്താക്കി തീർക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അവിടെ ഇവിടെയായി ഇരുന്ന് ഈ ക്ലാസ്സിനെ സംബന്ധിച്ചവരോർത്ത് പ്രാർത്ഥിക്കുന്നു.
ദൈവവചനത്തിന്റെ ആഴമായ മർമ്മങ്ങളെ കുറിച്ച് പഠിപ്പാനും ചിന്തിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവാത്മാവിൽ സ്വീകരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഒരുക്കമുള്ള ഹൃദയം തരണമേ. ദൈവം ഞങ്ങൾ എല്ലാവിധമായിട്ടുള്ള ആവശ്യങ്ങളെയും തിരുസന്നിധിയിൽ തരുന്നു. കുടുംബമായ അവിടുത്തെ കരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളോട് ഇടപെടണമേ. പ്രത്യേക രോഗത്തിനും ക്ഷീണത്തിനും ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗകിടക്കയിൽ അവിടുന്ന് നീ കൂടെ ഇരിക്കണമേ. അവിടുത്തെ തിരിച്ചറിയുവാൻ ദൈവയുടെ ആക്കണമേ. മനോഭാരത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ തിരിയണമേ. കുടുംബമായ തിരുസന്നതിയിൽ തരുന്നു. കുടുംബസമാധാനം ആഗ്രഹിക്കുന്നവരെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ കുറിച്ച്, ഒരു ഭാവിയെ കുറിച്ച്, ആവശ്യങ്ങളെ കുറിച്ച് വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല കുഞ്ഞുങ്ങളായിരിക്കാൻ തക്കണം ദൈവയുടെ ആക്കണമേ. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. ജീവിതപങ്കാളിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ജീവ സാന്നിധ്യം ഉണ്ടാകുവാനും അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ ലഭിക്കാനും അനുഗ്രഹത്തോട് നിൽക്കാനും ഇടയാക്കുന്നുണ്ട് പ്രാർത്ഥിക്കാം. പ്രവർത്തന മേഖലയിൽ പലവിധമായിട്ട് വിഷമം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഇടപെടലുണ്ടാകുവാൻ ദൈവമേ സഹായിക്കണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മടത്തുപുറ പ്രസ്ഥാനത്തെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ക്രൈസിസ് ലെവലിൽ നേതൃത്വം നൽകുന്നവരെ ഓർക്കാം. തിരുമേനി നാട്ടിലായിരിക്കുന്നു. തിരുമേനിയുടെ യാത്രയിലും എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ ഇരിക്കണമേ. യാത്രകൾക്ക് അവരുണ്ടായിരിക്കണമേ. നടക്കുവാൻ പോകുന്ന അസോസിയേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ തിരിയണമേ. ഡയസേഷൻ ലെവൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ശതമാമയും ജിജയും റീജിയണൽ സെക്രട്ടറിമാരെയും യൂണിറ്റ് സെക്രട്ടറിമാരെയും യൂണിറ്റ് പ്രവർത്തകരെയും വിവിധ നിലകളിൽ ഇതിന് സഹായം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ക്ലാസ് അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സ്വർഗ്ഗയുടെ ആക്കണമേ. പരിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾ ആരുടെ നാമത്തിൽ കൂടുന്നു? പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത അനുഗ്രഹം കാവലുമായി ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. നാഥാ, ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായിരിക്കുന്ന സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് ഉന്നയിക്കും തന്നെ.
ഓക്കെ.